Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. ചിലിയിലേക്കുള്ള പാപ്പ ഫ്രാൻസിസിന്റെ പ്രേക്ഷിത യാത്രയുടെ റിപ്പോർട്ടും വാർത്തകളും കേൾക്കാം ഇന്ന്. ചിലി, പെറു, തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ് പാപ്പ ഫ്രാൻസിസിന്റെ പര്യടനം. ഇത് പാപ്പയുടെ 22-ാം രാജ്യാന്തര പര്യടനമാണ്. 2 ഘട്ടങ്ങളായുള്ള ഈ പ്രേക്ഷിതയാത്രയിൽ ആദ്യഘട്ടം 15 മുതൽ 18 വരെ തീയതികളാണ് പാപ്പ ചിലിയിൽ ചിലവഴിക്കുന്നത്. 2-ാം ഘട്ടം പെറുവിൽ 18 മുതൽ 21 വരെയും. ജനുവരി 15-ാം തീയതി തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:50 പേപ്പൽ വസതി സാന്തമാർത്തയിൽ നിന്നും കാറിൽ പുറപ്പെട്ട പാപ്പ രാവിലെ 8:30 ആൽ ഇത്താലിയ B777 വിമാനത്തിൽ ഒരാഴ്ച നീളുന്ന ചിലി പെറു അപ്പോസ്തലിക പര്യടനത്തിനായി റോമിലെ ഫുമിച്ചിനോ വിമാനത്താവളത്തിൽ നിന്നുമാണ് പറന്നുയർന്നത്. ചിലിയുടെ തലസ്ഥാന നഗരമായ സാന്തിയാഗോ ലക്ഷ്യമാക്കിയാണ് പാപ്പയുടെ യാത്ര. വിമാനത്തിൽ തന്നെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കഴിച്ച പാപ്പ ഫ്രാൻസിസിന്റെ യാത്രാസമയം 15 മണിക്കൂറും 40 മിനിറ്റുമായിരുന്നു. റോമിൽ നിന്നും പറന്നുയർന്ന് ഫ്രാൻസ്, സ്പെയിൻ, മൊറോക്കോ, കാപ്പ് വേർദെ, സെനിഗാൽ, ബ്രസീൽ, പരാഗ്വെ, അർജന്റീന എന്നീ രാജ്യങ്ങൾ പിന്നിട്ടായിരുന്നു യാത്ര. യാത്രാമധ്യേ മേൽപ്പറഞ്ഞ രാജ്യങ്ങളുടെ തലവന്മാർക്ക് സൗഹൃദ സന്ദേശങ്ങളുടെ ടെലിഗ്രാം അയച്ചിരുന്നു. സാന്തിയാഗോ നഗരത്തിലെ രാജ്യാന്തര വിമാനത്താവളത്തിലായിരുന്നു പാപ്പ വിമാനം ഇറങ്ങിയത്. ചിലിയിലെ സമയം രാത്രി 8:10. സ്വീകരണവേദിയോട് ചേർത്താണ് പാപ്പയുടെ വിമാനം നിർത്തിയത്. ചിലിയെ വത്തിക്കാന്റെ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഐവോ സ്കാപ്പോളോയും ചിലിയെ സന്ദർശന പരിപാടികളുടെ അവതാരകനും വിമാനപ്പടവുകൾ കയറിച്ചെന്ന് പാപ്പയെ സ്വീകരിച്ച് ആനയിച്ചു. ആൻഡീസിന്റെ തണുപ്പിലും ആയിരക്കണക്കിന് വിശ്വാസികളും പിന്നെ സഭാധ്യക്ഷന്മാരും പൗരപ്രതിനിധികളും പാപ്പയെ വരവേൽക്കാൻ പ്രസിഡന്റ് മിഷേൽ ബാച്ചലയോടൊപ്പം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ചിലിയൻ നാടോടി സംഗീതത്തിന്റെയും നൃത്യങ്ങളുടെയും അലയടി ആൻഡീസ് താഴ്വാരത്തിൽ പ്രതിധ്വനിക്കെ സുസ്മേരവദനനായി പാപ്പ ഫ്രാൻസിസ് വിമാനപ്പടവുകൾ ഇറങ്ങിവന്നു. ആദ്യം രാഷ്ട്രത്തിന്റെ ഔപചാരിക സ്വീകരണമായിരുന്നു. പ്രസിഡന്റ് മിഷേലും സംഘവും പാപ്പയെ വരവേറ്റു. തുടർന്ന് ചിലിയൻ പരമ്പരാഗത ഈണം പാടിയത് കുട്ടികളായിരുന്നു. ചിലിയുടെ ദേശീയ ചിഹ്നമായ ചുവന്ന മണിപ്പൂക്കളുടെ ചെണ്ട് പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികൾ പാപ്പയ്ക്ക് സമർപ്പിച്ചു. പ്രസിഡന്റ് മിഷേലിനാൽ ആനിതനായ പാപ്പ വിമാനത്താവളത്തിലെ ലോഞ്ചിയിലേക്കും പിന്നെ അവിടെ നിന്ന് 24 കിലോമീറ്റർ അകലെയുള്ള സാന്തിയാഗോ നഗരമധ്യത്തിലെ വത്തിക്കാൻ സ്ഥാനപതിയുടെ മന്ദിരത്തിലേക്ക് കാറിൽ പുറപ്പെട്ടു. രാത്രി 9 മണിയോടെ സ്ഥാനപതിയുടെ മന്ദിരത്തിലെത്തിയ പാപ്പ അത്താഴം കഴിച്ച് അവിടെ വിശ്രമിച്ചു. ജനുവരി 16 ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാവിലെ 8:10 പാപ്പ ഫ്രാൻസിസ് കാറിൽ യാത്ര പുറപ്പെട്ടത് 5 കിലോമീറ്റർ അകലെയുള്ള പ്രസിഡന്റിന്റെ ലാ മൊനേദ കൊട്ടാരത്തിലേക്കാണ്. അവിടെ വെച്ചായിരുന്നു ചിലിയുടെ രാഷ്ട്ര പ്രതിനിധികളുമായി പാപ്പ ഫ്രാൻസിസ് കൂടിക്കാഴ്ച നടത്തിയത്. ലാ മൊനേദ കൊട്ടാരം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്പാനിഷ് സാമ്രാജ്യകാലത്തെ നാണയ നിർമ്മാണശാലയായി ഇറ്റാലിയൻ വാസ്തുഭംഗിയിൽ ഉണ്ടാക്കിയതാണിത്. 20,000 ചതുരശ്ര അടിയിലധികം വിസ്താരവും അലംകൃതമായ മുറികളും മട്ടപ്പാവുകളും തൂവാനവും മുറ്റവും തിരുമുറ്റവും നടപ്പാതകളും ഉദ്യാനവും ജലധാരകളുമുള്ള ലാ മൊനേദ ഇന്നും വാസ്തുഭംഗി കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. പ്രസിഡന്റും രാഷ്ട്രപ്രതിനിധികളും നോക്കി നിൽക്കെ പാപ്പ ഫ്രാൻസിസ് കാറിൽ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിറങ്ങി. എല്ലാവരും ചേർന്ന് പാപ്പയെ സന്തോഷത്തോടെ വരവേറ്റു. വത്തിക്കാന്റെയും ചിലിയുടെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു. വിശിഷ്ടാതിഥിയുടെ ഔപചാരികമായുള്ള ഗാർഡ് ഓഫ് ഓണർ പരിശോധന നടത്തി. തുടർന്ന് കൊട്ടാരത്തിലെ പ്രഭാഷണവേദിയിൽ പാപ്പ എത്തിയപ്പോൾ സദസ് എഴുന്നേറ്റു നിന്ന് ഹസ്താരവം മുഴക്കി. അവിടെ രാഷ്ട്രപ്രതിനിധികൾക്കൊപ്പം പൗരപ്രതിനിധികളും മത സാംസ്കാരിക പ്രതിനിധികളും നയതന്ത്രജ്ഞന്മാരും സന്നിഹിതരായിരുന്നു. ചിലിയുടെ വ്യോമസേന മേധാവി ആൽബർട്ടോ ബാച്ചലയുടെ മകൾ, ഒരു മെഡിക്കൽ ഡോക്ടർ, രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നതാണ് മിഷേൽ ബാച്ചലെ. ചിലിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മിഷേൽ പാപ്പ ഫ്രാൻസിസിന് സ്വാഗതം ആശംസിച്ചു.
സു സാന്തിദാദ് പാപ്പ ഫ്രാൻസിസ്കോ, ഔട്ടോറിയാസ് നാഷണാലിസ്, റെപ്രസെന്റാന്റ്സ് ദ ലാ സൊസിയാ സിവിൽ.
തുടർന്ന് പാപ്പ ഫ്രാൻസിസ് രാഷ്ട്രത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു.
പ്രിയ പ്രസിഡന്റ്, രാഷ്ട്രപ്രതിനിധികളെ, ചിലിയൻ ജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, എന്നെ വളർത്തിയ ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഇവിടെ ചിലി രാജ്യത്ത് നിൽക്കാൻ അതിയായ സന്തോഷമുണ്ട്. ചിലിയുടെ ദേശീയഗാനത്തിന്റെ കവി ഈ മാതൃരാജ്യത്തെ പുഷ്പാലങ്കൃതമായ ഏദൻ തോട്ടമെന്നാണ് ചിത്രീകരിക്കുന്നത്. ഭാവിയുടെ പ്രത്യാശ പകരുന്ന വെല്ലുവിളികളും വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളും തളിർത്തു നിൽക്കുന്ന ഏദൻ തോട്ടം തന്നെയാണ് ഈ നാട് ചിലി. പ്രസിഡന്റ് മിഷേൽ ബച്ചേലയുടെ സ്വാഗതത്തിനും വരവേൽപ്പിനും നന്ദി. ഒപ്പം ചിലിയൻ ജനതയെയും നിങ്ങളുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര ജൈവ വൈവിധ്യങ്ങളെയും ആശ്ലേഷിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന സെനറ്റിന്റെയും പരമോന്നത കോടതിയുടെയും വിവിധ സ്ഥാനക്കാരെയും രാഷ്ട്രപ്രതിനിധികളെയും വിശിഷ്യ നാലു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിഞ്ഞേരോ എക്കനേക്കിനെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ചിലിയുടെ സ്വാതന്ത്ര്യത്തിന്റെ 200th വാർഷികമാണല്ലോ ഇത്. നിങ്ങൾ ജനായത്ത ഭരണത്തിന്റെ പാതയിൽ പക്വത എത്തി നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഇന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ അടിയുറച്ചൊരു ജനതയാണ്. ഈ മണ്ണിൽ തലപൊക്കി ആഭ്യന്തര കലാപങ്ങളെയും രാഷ്ട്രീയ ചേരികളെയും തച്ചുടയ്ക്കാൻ സാധിച്ചതുവഴി രാഷ്ട്രപിതാക്കളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിക്കുകയുണ്ടായി. അങ്ങനെ നാം ഈ ജന്മഭൂമിയുടെ നിർമ്മാതാക്കളാണ് എന്ന് പറഞ്ഞത് ഈ നാടിന്റെ പുത്രൻ കർദിനാൾ സിൽവ ഹെൻറിക്സ് ആണ്. ഭൗമിക നാട് നാം എത്തിച്ചേരേണ്ട സ്വർഗീയ നാടിന്റെ മുന്നോടിയാണെന്ന് ഓർക്കണം. ഈ നാടിന് അടിസ്ഥാനം, അടിത്തറ നിങ്ങളെല്ലാവരുമാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. നിങ്ങൾ കൈകോർത്ത് നിൽക്കാതെ ഈ മണ്ണ് ഫലമണിയുകയില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടക്കമിട്ട ചിലിയൻ പൈതൃകം ആത്മാഭിമാനത്തിന്റെയും സമർപ്പണത്തിന്റെയും പാതയിൽ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പഴമയുടെ അടിത്തറയിൽ പുതിയ തലമുറ രാഷ്ട്രത്തെ സത്യത്തിന്റെയും നീതിയുടെയും ഐക്യദാർഢ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വപ്നങ്ങളിൽ കെട്ടിപ്പടുക്കണം. അത് ഒരിക്കൽ നേടി അവസാനിക്കുന്നതല്ല, മറിച്ച് അനുദിനം നേടിയെടുക്കേണ്ടതും നിരന്തരമായി പരിശ്രമിക്കേണ്ടതുമാണ്. ഇനിയും നമ്മുടെ സഹോദരങ്ങൾ ഈ രാജ്യത്ത് അനീതിയും അഴിമതിയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സംഗരായി നോക്കി നിൽക്കാനാവില്ല. അതിനാൽ ജനാധിപത്യത്തിന്റെ പാതയിൽ നാം ഇനിയും വളരണം. ഔപചാരികതയ്ക്കപ്പുറമുള്ളൊരു ചിലിയൻ സാഹോദര്യവും കൂട്ടായ്മയും വളർത്തിയെടുക്കണം. ചിലി ഒരു പൊതുഭവനവും കുടുംബവുമാണെന്നോർക്കണം. രാജ്യം അതിൻ്റെ വിഭവസമ്പത്തുക്കൾക്കും പ്രകൃതി രമണീയതയ്ക്കും വൈവിധ്യങ്ങൾക്കും അപ്പുറമുള്ള ഒരു ദൗത്യമാണ് എന്ന് പ്രസ്താവിച്ചത് ഈ നാടിൻ്റെ പുണ്യാത്മാവ് ആൽബർട്ടോ ഹുർത്താദോയാണ്. ഇതൊരു ഭാവി സ്വപ്നമാണ് എങ്കിൽ അതിന്റെ പൂർത്തീകരണം ഇവിടുത്തെ ജനങ്ങളിലും ജനനേതാക്കളിലും യുവജനങ്ങളിലും നിക്ഷിപ്തമാണ്. ദേശീയോദ്ഗ്രഥനത്തിന്റെ അരൂപിയിൽ തദ്ദേശ ജനതയുടെ വിവിധ വംശീയ, സാംസ്കാരിക, ചരിത്ര വിഭാഗീയതകളെ കൂട്ടിയിണക്കാനും കൈകോർത്ത് മുന്നേറാനും പരസ്പരം ശ്രവിക്കാനും അംഗീകരിക്കാനുമുള്ള തുറവ് നമുക്കിന്ന് അനിവാര്യമാണ്. സങ്കുചിതമായ ചിന്താഗതികളെയും രാഷ്ട്രീയ മീമാംസകളെയും മറികടന്ന് പൊതുനന്മ ലക്ഷ്യമാക്കിയുള്ള ആരോഗ്യകരമായ കാഴ്ചപ്പാട് വളർത്തിയെടുക്കണം. ഇത് സങ്കുചിതമായ ഒരു സാമുദായിക ചിന്താഗതിയല്ലെന്നും ഓർക്കണം. അതിന് നാം ഇന്ന് തൊഴിലില്ലാത്തവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും മനസ്സിലാക്കണം. തദ്ദേശ ജനതകളെയും അവരുടെ അവഗണിക്കപ്പെട്ട സംസ്കാര തനിമയും മനുഷ്യത്വവും മറന്നുപോകരുത്. അഭയം തേടി വരുന്നവരെയും കുടിയേറ്റക്കാരെയും അവരുടെ ആവശ്യങ്ങളെയും അവഗണിക്കരുത്. യുവജനങ്ങളെയും അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും പൂവണിയിക്കാനുള്ള വിദ്യാഭ്യാസവും ജീവിത വഴികളും അവർക്ക് കാട്ടിക്കൊടുക്കണം. പ്രായമായവരെയും അവരുടെ ജീവിതാനുഭവങ്ങളെയും പരിചയസമ്പത്തും വിജ്ഞാനവും എന്നും ഉൾക്കൊള്ളണം. പിന്നെ വിസ്മയത്തോടെ മുതിർന്നവരെ ഉറ്റുനോക്കുന്ന കുഞ്ഞുങ്ങളെ മറക്കരുത്. കുട്ടികളെ ചൂഷണ വിധേയരാക്കിയ സഭാശുശ്രൂഷകരെ ഓർത്ത് വേദനിക്കുന്നു. ആ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും മാപ്പി യാചിക്കുന്നു. അവരെ പിന്തുണയ്ക്കണമെന്ന് മെത്രാൻമാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ചിലിയുടെ ആത്മാവ് അസ്തിത്വത്തിൽ അടിയുറച്ച കഠിനമായ വിളിയും വെല്ലുവിളിയുമാണ്. അതിനാൽ നാം ആരെയും ഒഴിവാക്കരുത്, ആരെയും ആവശ്യമില്ലാത്തവരായി തള്ളരുത്. ഈ വിളി ജീവനോടുള്ള തുറവാണ്. വിശിഷ്യ ജീവൻ അപകട നിലയിലെത്തി നിൽക്കുന്ന എല്ലാ ഘട്ടത്തിലും ചിലിയൻ ജനതയുടെ ആത്മാവിനെ സ്പർശിക്കാനുള്ള തീക്ഷ്ണതയോടെയാണ് ഞാൻ ഈ മണ്ണിൽ നിൽക്കുന്നത്. കർമ്മലനാഥ, ഈ നാടിൻ്റെ രാജ്ഞിയും അമ്മയും നിങ്ങളേവരെയും നയിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ എന്നും തുണയ്ക്കട്ടെ.
Siga acompañando y gestando sueños en esta bendita nación. Muchas gracias.
Señoras y señores, amigas y amigos, de esta manera damos por finalizado este encuentro con su santidad Papa Francisco. Agradecemos la presencia de cada uno de ustedes y les pedimos por favor
പ്രഭാഷണാനന്തരം പാപ്പ പ്രസിഡന്റുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കായി കൊട്ടാരത്തിന്റെ സ്വീകരണ മുറിയിലേക്ക് നീങ്ങി. അവിടെ പരസ്പരം ആശയങ്ങൾ സ്വകാര്യമായി കൈമാറിയ ശേഷം കുടുംബാംഗങ്ങളുമായി പരിചയപ്പെട്ടു. പിന്നെ സമ്മാനങ്ങൾ നൽകി. പാപ്പ നൽകിയത് ചിലിയുടെ പുണ്യാത്മാക്കളായ ആൻഡീസിലെ വിശുദ്ധ തെരേസ, ആൽബർത്തോ ഹുത്താർദോ എന്നിവരുടെ വെള്ളിയിൽ തീർത്ത ചിത്രണവും മറുഭാഗത്ത് പാപ്പ ഫ്രാൻസിസിന്റെ വെള്ളിയിൽ കുത്തിയ മുഖചിത്രണവും ചേർത്ത് സംയോജനം ചെയ്തിട്ടുള്ള ഫലകമാണ്. കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിൽ നിന്നും പാപ്പ യാത്രയായി ചിലിയുടെ വിമോചകൻ ഓഹിഗിൻസിന്റെ നാമത്തിലുള്ള പാർക്കിൽ പ്രാദേശിക സമയം രാവിലെ 10:30 ജനങ്ങൾക്കൊപ്പം ദിവ്യബലി അർപ്പിക്കുന്നതിന്. കവികളുടെ നാട് എന്നറിയപ്പെടുന്ന ഏറെ സംസ്കാര സമ്പന്നമായ രാജ്യമാണ് ചിലി. 15-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തോളം നീളുന്ന രാഷ്ട്രത്തിന്റെ ആദ്യകാല ചരിത്രം കഴിഞ്ഞാൽ പിന്നെ സ്പാനിഷ് കൊളോണിയൽ ശക്തിയുടെയും രാജഭരണത്തിന്റെയും ചരിത്രമുണ്ട് ഈ ആൻഡീസ് താഴ്വാര രാജ്യത്തിന്. ഇക്കാലഘട്ടത്തിൽ അടിമ വ്യാപാരം നടന്നതായും രേഖകളുണ്ട്. ബെർണാർഡോ ഓ ഹിഗിൻസ് ആണ് 1818 ചിലിയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി വളർത്തുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം ജനായത്ത ഭരണമെന്നെങ്കിലും ക്രിസ്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകക്ഷി ഭരണമായിരുന്നു. 1973 മുതൽ 1990 വരെ അഗുസ്തോ പിനോക്കെറ്റിന്റെ നേതൃത്വത്തിൽ ഒരു മിലിട്ടറി മേൽക്കോയ്മയും ചിലിയുടെ രാഷ്ട്രീയ വേദിയിൽ അരങ്ങേറിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം കത്തോലിക്കരുള്ള ചിലിയിൽ 1993 എഡ്വാർഡോ ഫ്രേയി റൂയിസിന്റെ നേതൃത്വത്തിൽ ഒരു ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ഭരണത്തിൽ വന്നു. 2006 പ്രഥമ വനിതാ പ്രസിഡന്റ് മിഷേൽ ബാച്ചലെ ഭരണത്തിലേറി. അടുത്ത തിരഞ്ഞെടുപ്പിൽ 2010 അട്ടിമറിക്കപ്പെട്ട മിഷേൽ 2013 തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്നു. ഇന്ന് ഏറെ സുസ്ഥിതിയും സമ്പത്തുമുള്ള തെക്കേ അമേരിക്കൻ രാജ്യമാണ് പാപ്പ ഫ്രാൻസിസ് സന്ദർശിക്കുന്നത്. ശാന്തസമുദ്രത്തോട് തോളൊരുമയും ആൻഡീസ് പർവ്വത സാനുക്കളെ തഴുകിയും 4,300 കിലോമീറ്റർ നീണ്ടു നിവർന്നുകിടക്കുന്ന ചിലിക്ക് എന്റെ സമാധാനം തരുന്നു എന്ന ദൂതുമായിട്ടാണ് പാപ്പ സന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിന്റെ 22-ാമത് അപ്പസ്തോലിക പര്യടനത്തിന്റെ ആദ്യഘട്ടം ചിലിയിലെ റിപ്പോർട്ടാണ്.